യോഹന്നാൻ അധ്യായം 7. ഇതു കഴിഞ്ഞ് യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദർ അദ്ദേഹത്തെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് അവിടുന്ന് ബോധപൂർവം യഹൂദിയിൽ നിന്നും അകന്നു പാർത്തു. എന്നാൽ യഹൂദരുടെ കൂടാരപ്പെരുന്നാൾ സമീപിച്ചപ്പോൾ യേശുവിന്റെ സഹോദരന്മാർ അദ്ദേഹത്തോട്,
താങ്കൾ ഇവിടം വിട്ട് യഹൂദിയിലേക്ക് പോകണം. താങ്കൾ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ ശിഷ്യന്മാർ കാണട്ടെ. പൊതുജനമധ്യേ പ്രസിദ്ധി ആഗ്രഹിക്കുന്ന ആരും രഹസ്യമായി ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. ഈ കാര്യങ്ങൾ ചെയ്യുന്ന പക്ഷം താങ്കൾ ലോകത്തിന് സ്വയം വെളിപ്പെടുത്തി കൊടുക്കണം
എന്ന് പറഞ്ഞു. സ്വന്തം സഹോദരന്മാർ പോലും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് യേശു അവരോട്,
എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ കഴിയുകയില്ല. എന്നാൽ ലോകം ചെയ്യുന്നത് ദോഷമുള്ളതെന്ന് ഞാൻ സാക്ഷ്യം പറയുന്നതുകൊണ്ട് അതെന്നെ വെറുക്കുന്നു. നിങ്ങൾ പെരുന്നാളിന് പോയിക്കൊള്ളുക. എന്റെ സമയമായിട്ടില്ലാത്തതിനാൽ പെരുന്നാളിന് ഞാനിപ്പോൾ പോകുന്നില്ല.
ഇങ്ങനെ പറഞ്ഞിട്ട് യേശു ഗലീലയിൽ തന്നെ പാർത്തു. എങ്കിലും സഹോദരന്മാർ പെരുന്നാളിന് പോയി കഴിഞ്ഞപ്പോൾ യേശുവും പരസ്യമായല്ല, രഹസ്യമായിട്ട് പോയി. പെരുന്നാളിൽ യഹൂദർ
ആ മനുഷ്യൻ എവിടെ
എന്ന് ചോദിച്ച് അദ്ദേഹത്തെ അന്വേഷിച്ചു. ജനസമൂഹത്തിൽ അദ്ദേഹത്തെ കുറിച്ച് രഹസ്യ സംഭാഷണം നടന്നു.
അദ്ദേഹം നല്ലവനാണ്
എന്ന് ചിലരും,
അല്ല ജനക്കൂട്ടത്തെ കബളിപ്പിക്കുകയാണ്
എന്ന് മറ്റു ചിലരും പറഞ്ഞു. എന്നാൽ യഹൂദരെ പേടിച്ച് ആരും അദ്ദേഹത്തെക്കുറിച്ച് പരസ്യമായി ഒന്നും പറഞ്ഞില്ല. പെരുന്നാൾ പകുതി കഴിഞ്ഞപ്പോൾ യേശു ദൈവാലയത്തിലെത്തി ഉപദേശിച്ചു തുടങ്ങി. യഹൂദർ ആശ്ചര്യപ്പെട്ടു,
വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ മനുഷ്യന് ഇത്രയും അറിവ് ലഭിച്ചതെങ്ങനെ
എന്ന് ചോദിച്ചു. യേശു അതിന് മറുപടി പറഞ്ഞു,
എന്റെ ഉപദേശം എന്റെ സ്വന്തമല്ല, എന്നെ അയച്ചവന്റേതാണ്. ആരെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ എന്റെ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പറയുന്നതോ എന്ന് മനസ്സിലാക്കും. സ്വന്തം നിലയിൽ സംസാരിക്കുന്നവൻ തനിക്കായി ബഹുമാനം നേടാൻ ശ്രമിക്കുന്നു. എന്നാൽ തന്നെ അയച്ചവന്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുന്നവൻ സത്യസന്ധൻ, അവനിൽ കാപട്യമില്ല. മോശ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നില്ലയോ? എങ്കിലും നിങ്ങളിൽ ആരും അതനുസരിക്കുന്നില്ല. നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്തിന്?
നിന്നെ ഭൂതം ബാധിച്ചിരിക്കുകയാണ്.
ജനക്കൂട്ടം മറുപടി പറഞ്ഞു,
ആരാണ് നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്?
യേശു അവരോട് പറഞ്ഞു,
ഞാനൊരു പ്രവൃത്തി ചെയ്തു. നിങ്ങൾ എല്ലാവരും അതിൽ ആശ്ചര്യപ്പെട്ടു. മോശെ നിങ്ങൾക്ക് പരിച്ഛേദന ഏർപ്പെടുത്തിയതുകൊണ്ട് നിങ്ങൾ ശബ്ബത്തിൽ മനുഷ്യനെ പരിച്ഛേദന കഴിപ്പിക്കുന്നു. എന്നാൽ അത് മോശയിൽ നിന്നല്ല, ഗോത്രപിതാക്കന്മാരിൽ നിന്നാണ് ഉണ്ടായത്. ശബ്ബത്തിൽ പരിച്ഛേദന നടത്തുന്നതുകൊണ്ട് മോശയുടെ ന്യായപ്രമാണം ലംഘിക്കപ്പെടുന്നില്ലെങ്കിൽ ശബ്ബത്തിൽ ഒരു മനുഷ്യന് പൂർണ്ണമായ സൗഖ്യം നൽകിയതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നതെന്തിന്? കാഴ്ചപ്രകാരം വിധിക്കാതെ നീതിപൂർവം വിധിക്കുവിൻ.
അപ്പോൾ യെരുശലേമിൽ നിന്നുള്ള ചിലർ പറഞ്ഞു,
ഈ മനുഷ്യനെയല്ലേ അവർ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഇതാ ഇദ്ദേഹം പരസ്യമായി സംസാരിക്കുന്നു. അവർ ഒരു വാക്കുപോലും ഇദ്ദേഹത്തോട് പറയുന്നുമില്ല. ഇദ്ദേഹം ക്രിസ്തു ആണെന്ന് അധികാരികൾ അംഗീകരിച്ചിരിക്കുകയാണോ?
എന്നാൽ ഇദ്ദേഹം എവിടെ നിന്നുള്ളവനെന്ന് നമുക്കറിയാം. ക്രിസ്തു വരുമ്പോഴോ അദ്ദേഹം എവിടെ നിന്നെന്ന് ആരും അറിയുകയില്ല.
അതുകൊണ്ട് ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു,
അതെ നിങ്ങൾക്കെന്നെ അറിയാം. ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും അറിയാം. ഞാൻ സ്വയമായി വന്നതല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. അവിടുത്തെ നിങ്ങൾ അറിയുന്നില്ല. എന്നാൽ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ നിന്ന് വരുന്നതുകൊണ്ടും അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നതുകൊണ്ടും ഞാൻ അവിടുത്തെ അറിയുന്നു.
അപ്പോൾ അവർ അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ തന്റെ സമയം വന്നിട്ടില്ലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേൽ കൈവയ്ക്കുവാൻ ആർക്കും സാധിച്ചില്ല. എങ്കിലും ജനക്കൂട്ടത്തിൽ പലരും അദ്ദേഹത്തിൽ വിശ്വസിച്ചു.
ക്രിസ്തു വരുമ്പോൾ ഈ മനുഷ്യൻ ചെയ്യുന്നതിലും അധികം അടയാളങ്ങൾ ചെയ്യുമോ?
അവർ ചോദിച്ചു. യേശുവിനെ പറ്റി ജനക്കൂട്ടം ഇങ്ങനെ രഹസ്യമായി സംസാരിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു. അപ്പോൾ മുഖ്യ പുരോഹിതന്മാരും പരീശന്മാരും അദ്ദേഹത്തെ പിടിക്കുവാൻ ദൈവാലയത്തിലെ കാവൽഭടന്മാരെ നിയോഗിച്ചു. യേശു പറഞ്ഞു,
ഞാൻ ഇനി അല്പകാലം മാത്രമേ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും, പിന്നീട് എന്നെ അയച്ചവന്റെ അടുത്തേക്ക് പോകും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ കണ്ടെത്തുകയില്ല. ഞാൻ എവിടെയായിരിക്കുമോ അവിടെ നിങ്ങൾക്ക് വന്നെത്തുവാൻ സാധ്യമല്ല.
യഹൂദർ അന്യോന്യം പറഞ്ഞു,
നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത വിധം എവിടേക്കാണ് ഇദ്ദേഹം പോകാൻ ഉദ്ദേശിക്കുന്നത്? ഗ്രീക്കുകാരുടെ ഇടയിൽ നമ്മുടെ ആളുകൾ ചിതറിപ്പാർക്കുന്നിടത്ത് ചെന്ന് ഗ്രീക്കുകാരെ ഉപദേശിക്കുമെന്നോ? നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല എന്നോ? ഞാനായിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യമല്ല എന്നും പറയുന്നത് കൊണ്ട് അദ്ദേഹം എന്താണ് അർത്ഥമാക്കുന്നത്?
ഉത്സവത്തിന്റെ പ്രധാന ദിനമായ ഒടുവിലത്തെ ദിവസം യേശു നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു,
ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവിന്റെയും ഉള്ളിൽ നിന്ന് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും.
തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പിന്നീട് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് യേശു ഇവിടെ സംസാരിച്ചത്. യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നതുകൊണ്ട് അതുവരെയും ആത്മാവ് വന്നിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ജനങ്ങളിൽ ചിലർ
തീർച്ചയായും ഈ മനുഷ്യൻ ആ പ്രവാചകൻ തന്നെ
എന്ന് പറഞ്ഞു.
ഇദ്ദേഹം ക്രിസ്തുവാകുന്നു
എന്ന് മറ്റു ചിലർ പറഞ്ഞു. എന്നാൽ വേറെ ചിലരാകട്ടെ,
ക്രിസ്തു ഗലീലയിൽ നിന്നോ വരുന്നത്? ദാവീദിന്റെ വംശത്തിൽ നിന്നും ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ നിന്നും വരുമെന്നല്ലേ തിരുവെഴുത്ത് പറയുന്നത്
എന്ന് ചോദിച്ചു. അങ്ങനെ യേശുവിനെ ചൊല്ലി ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ചിലർ അദ്ദേഹത്തെ പിടികൂടാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും അദ്ദേഹത്തിന്റെ മേൽ കൈവച്ചില്ല. ഒടുവിൽ കാവൽഭടന്മാർ മുഖ്യ പുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി ചെന്നപ്പോൾ,
നിങ്ങൾ അയാളെ പിടിച്ചുകൊണ്ടുവരാതിരുന്നതെന്ത്
എന്ന് അവർ അവരോട് ചോദിച്ചു.
ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാൾ സംസാരിച്ചിട്ടില്ല.
ഭടന്മാർ ബോധിപ്പിച്ചു,
അയാൾ നിങ്ങളെയും കബളിപ്പിച്ചിരിക്കുന്നുവോ?
പരീശന്മാർ തിരിച്ചു ചോദിച്ചു,
ഭരണാധികാരികളിലോ പരീശന്മാരിലോ ആരെങ്കിലും അയാളിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ന്യായപ്രമാണം അറിയാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടവരത്രേ.
നേരത്തെ യേശുവിന്റെ അടുക്കൽ ചെന്നിരുന്നവനും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനുമായ നിക്കോദെമോസ്,
ഒരു മനുഷ്യന്റെ മൊഴി കേട്ട് അവൻ ചെയ്യുന്നതെന്തെന്ന് മനസ്സിലാക്കാതെ അവന് ശിക്ഷ വിധിക്കുവാൻ നമ്മുടെ ന്യായപ്രമാണം അനുവദിക്കുന്നുണ്ടോ
എന്ന് ചോദിച്ചു. അവർ മറുപടി പറഞ്ഞു,
താങ്കളും ഗലീലക്കാരനോ? പരിശോധിച്ചു നോക്കുക, ഗലീലയിൽ നിന്ന് ഒരു പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലെന്ന് അപ്പോൾ വ്യക്തമാകും.
പിന്നീട് ഓരോരുത്തൻ അവനവന്റെ വീട്ടിലേക്ക് പോയി. യേശുവോ ഒലിവുമലയിലേക്ക് പോയി.